അങ്ങ് എന്നെ പിടിച്ചെടുത്തു, പൊക്കിക്കൊണ്ടുവന്നു, സംസാരത്തിലൊന്നും വീഴാതെ ഈ നില വരെ കൊണ്ടുവന്നു. ഇനി അങ്ങയുടെ കൂടെ എന്നെ ചേർത്തിട്ടില്ലെങ്കിൽ, ആ പൂർണ്ണാനുഭവം എനിക്ക് തന്നിട്ടില്ലെങ്കിൽ, ഞാൻ വീണ്ടും ഈ ഇരുട്ടിൽ, അന്ധകാരത്തിൽ വീണ്, സംസാരത്തിൽ വീണ്, ആ ബന്ധങ്ങളിലൊക്കെ വീണ് നശിച്ചു പോയാൽ എന്റെ ഗതി എന്താവുമെന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് ഭഗവാനോട് തന്നെ പറയാണ്, എന്റെ ഗതി എന്താവും. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഞാൻ അങ്ങേക്ക് ശരണാഗതി ആയിക്കഴിഞ്ഞു, ഇനി എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നാണ്. അണ്ണാമലയന് അണ്ണാമലയായി അടിയേനൈ ആണ്ടവൻറേ ആവി ഉടൽ കൊണ്ടായി എനക്കോർ കുറയുണ്ടോ, കുറയും ഗുണമും നീയല്ലാൽ എന്നേൻ ഇവറ്റേൻ എന്നുയിരെ എണ്ണം യതുവോ അതുശൈവായി കണ്ണേ ഉണ്ടൻ കഴലിണയിൽ കാതൽ പെറുക്കേ തരുവായേ. ഭഗവാനോട് വളരെ മനോഹരമായ പ്രാർത്ഥന. എന്നാണോ അങ്ങ് അരുണാചല സ്വരൂപമായിട്ട് എന്നെ പിടിച്ചടക്കിയത്, ആ നിമിഷം ഞാൻ സർവസ്വം അങ്ങേക്ക് അർപ്പിച്ചു കഴിഞ്ഞു. ആവി ഉടൽ കൊണ്ടായി, എന്റെ ശരീരവും ജീവത്വ ഭാവനയും അങ്ങ് സ്വീകരിച്ചു എടുത്തു കഴിഞ്ഞു എന്നാണ്. എനക്കോർ കുറയുണ്ടോ, എനിക്ക് യാതൊരു കുറയില്ല എന്നാണ്. അങ്ങയുടെ അടിമയായ ശേഷം എനിക്ക് യാതൊരു കുറവേയില്ല. എന്താന്ന് വെച്ചാൽ എന്റെ കുറവും ഗുണവും ഒക്കെ അങ്ങ് തന്നെയാണ്, കുറ്റവും ഗുണവും നല്ലതും ചീത്തയൊക്കെ അങ്ങ് തന്നെയാണ് എനിക്ക്. കുറയും ഗുണമും നീയല്ലാൽ എൻ ഉയിരേ, ഭഗവാൻ അവസാനം വിളിക്കുക, എന്റെ പ്രാണസ്വരൂപ പ്രാണനാഥ ജീവേശ്വരാണ്. എണ്ണം എതുവോ അതുശൈവായി, ഇനി അങ്ങക്ക് എന്തിഷ്ടമോ അത് ചെയ്തോളൂന്നാണ്. ഞാൻ അങ്ങയുടെ ബലിയാളാണ്, ഞാൻ പശുവാണ്, അങ്ങ് പതിയാണ്, എന്തു വേണേ ചെയ്തോളൂ. എണ്ണം എതുവോ അതുശൈവായി, ഒരേ ഒരു റിക്വസ്റ്റ് എന്താ, കാലിണയിൽ കാതൽ പെറുക്കേ തരുവായേ, കഴലിണയിൽ കാതൽ പെറുക്കേ തരുവായേ. അങ്ങയുടെ പാദപത്മത്തില് ഫ്ലഡ് ഓഫ് ഡിവോഷൻ, പെരുക്ക്, പ്രേമത്തിന്റെ ഭക്തിയുടെ ഒരു അലതല്ലെന്ന ഒരു തരംഗം, നിരന്തര പ്രവാഹം. അങ്ങയുടെ പാദപത്മത്തിൽ പ്രേമമുണ്ടാവണം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. മെഴുകുരുകുന്ന മാതിരി അങ്ങയെക്കുറിച്ച് സ്മരിക്കുമ്പോ എന്റെ ഹൃദയം ഉരുകണം, അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇതൊന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ആ ജീവന്റെ സർവസ്വവും ഭഗവാൻ നോക്കിക്കൊള്ളുന്നു. ആ ഭഗവാനാണ് പൂർണ്ണമായിട്ട് ജീവനെ സ്വീകരിക്കുന്നതൊക്കെ, പൂർണ്ണ ക്രിയ മുഴുവൻ നടത്തുന്നതാണ്. ഒരു എട്ടുകാലി വല കെട്ടിയിട്ട് ആ വലയിൽ പെടുന്ന പ്രാണിയെ, ഈ പ്രാണി എന്ത് ചെയ്യുന്നു, പ്രാണി എവിടെ പോണ പ്രാണിയെ അത് വല കെട്ടുന്നു, വല കെട്ടിയിട്ട് ആ പ്രാണി ആ വലയിൽ കൊടുക്കണു, എന്നിട്ട് ആ പ്രാണി അത് ഭക്ഷിക്കണു. ഇതുമാതിരിയാണ് ഭഗവാൻ അങ്ങ് ഈ ജീവനെയൊക്കെ ചെയ്യുന്നതെന്നാണ്. അങ്ങ് വല കെട്ടി ഈ ജീവൻ അതിൽ കുടുക്കി അതിനെ ഭക്ഷിക്കുകയും ചെയ്യണമെന്നാണ്. യഥാർത്ഥത്തിൽ വേദം തന്നെ പറയുന്നുണ്ട്, നമ്മളൊക്കെ ഭഗവാന്റെ ഭോജനാണെന്നാണ്. വയം ദേവസ്യ ഭോജനം, ഭഗവാന്റെ ഭോജനമാണ് നമ്മളൊക്കെ എന്നാണ്. ഭഗവാൻ ജീവന് ജീവത്വ ഭാവം തന്നോട് ചേർത്തുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം, വേറെ ഇല്ലാതാക്കി തീർക്കുക, തന്റേതാക്കി തീർക്കുക, താനാക്കി തീർക്കുക. ഒരു എട്ടുകാലി വല കെട്ടി പ്രാണിയെ പിടിക്കുന്ന മാതിരിയാണ്, ചിലന്തി പോൽ കട്ടി ശിരയിട്ട് ഉണ്ടണയെന്നാണ്. ഒരു കെട്ടുകാലി വല കെട്ടുന്ന മാതിരി കെട്ടി ജീവനെ ജീവത്വ ഭാവന ഇല്ലാതാക്കി തീർക്കുന്നു. ആ ജീവന്റെ സർവസ്വവും ഭഗവാനായി തീരുന്നു എന്നാണ്. തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ചവഹസി. പിന്നെ അയാൾക്ക് ഭവഭാരം എവിടെയാ, അയാളുടെ തലയിൽ തൂക്കിയിരിക്കുമ്പോഴല്ലേ ഭവഭാരമുള്ളൂ. നമ്മൾ നടത്തണോ, നമ്മളുടെ കാര്യമാണ്, നമ്മളാണ് നോക്കണമെന്നുള്ള കാലത്തോളമേ ഈ ഭവഭാരവും സംസാരവും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൂ. ഇതൊക്കെ ഭഗവാന്റെയാണ്, എല്ലാമേ ഭഗവാന്റെയാണ്. ഭഗവാനാണ് സർവത്തിനും അധികാരി. നമ്മളുടെ ഗൃഹം, ക്ഷേത്രം, ബന്ധുക്കളെ എല്ലാം ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെവിടെ ചുമതല, നമുക്കെവിടെ റെസ്പോൺസിബിലിറ്റി, ഒന്നുമില്ല. റെസ്പോൺസിബിലിറ്റി ഒക്കെ ഭഗവാന്റെ, അയാൾ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന്. ഇങ്ങനെ വിടാനുള്ള ഒരു ശരണാഗതി ഭാവം വരണം, അതാണ്, അത് വരുന്നതാണ് വളരെ അപൂർവം. നമുക്ക് ഭക്തിശാസ്ത്രത്തിനെ കുറിച്ച് കേൾക്കാം, ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാമൊക്കെ ചെയ്യാം, പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ അത്ര എളുപ്പത്തിന് പറ്റില്ല. ഒരു നാസ്തികൻ ഒരിക്കല് അയാൾ ഒരു പർവ്വതത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അത്രേ. ഇനി നടന്നു പോകുമ്പോ അത്ര കാലം ഈശ്വര വിശ്വാസമൊന്നുമില്ല, യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റോ മറ്റാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോ കാലരടിയിട്ട് അങ്ങനെ ചുവട്ടിലേക്ക് വീണു എന്നാണ്, വലിയ അഗാധമായ കുഴി. ബുദ്ധ ഭഗവാൻ പറയുന്നൊരു കഥയാണ് കേട്ടോ, അത് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കാലരടി അങ്ങനെ വീണു അഗാധമായിട്ട്, ചുവട്ടിൽ നോക്കുമ്പോ ചുവട്ടിൽ വീണാ പൊടി പോലും കിട്ടില്ല. ഇയാൾക്ക് വഴിയിൽ പിടുത്തം കിട്ടിയത് എന്താ, ഒരു വള്ളിയിൽ കൈ പിടിച്ചു, ഒരു വള്ളി ഇങ്ങനെ നിൽക്കണു, ആ വള്ളിയിൽ പിടിച്ചു, ആ വള്ളിയിൽ പിടിച്ചോണ്ടാണ് അയാൾ നിൽക്കുന്നത്. ചോട്ടില് കൈ വിട്ടാ ചോട്ടിലായി, മുകളിലേക്ക് കയറാൻ നോക്കിയാ മുകളില് ഒരു സിംഹം നിൽക്കണു അത്ര, വായും പൊളിച്ചു. ഇയാൾ എപ്പോഴാ കയറി വരാൻ പോണെന്ന് കാത്തോണ്ട്, ചോട്ടില് വീണാ കാര്യവും കഴിഞ്ഞു. ആ സമയത്ത് ഈ വള്ളി എങ്കിലും പിടിച്ചിരിക്കണ്ടോ, അതെങ്കിലും ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വള്ളിയുടെ അവിടെ ഒരു എലി ഇരുന്ന് ആ വള്ളി എങ്ങനെ കറണ്ട് തിന്നുകൊണ്ടിരിക്കേണ്ടതാണ്. എപ്പോ വേണമെങ്കിൽ ആ വള്ളി പൊട്ടി വീഴാം, ആ വള്ളി ഒരു എലി ഇങ്ങനെ കരണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇതുമാതിരിയാണ് ജീവിതം. അതിന്റെ നടുവില് അവിടെ എവിടെയോ ഒരു കൊമ്പിന്റെ മുകളിൽ ഒരു തേൻകൂടുണ്ട്. ആ തേൻകൂട് ഉരുകിയിട്ട് അതിൽ നിന്ന് തേനിങ്ങനെ ഉറ്റുറ്റ് വീണ്ടത്രേ. ഈ നിൽക്കുന്ന ആള് എപ്പോ വേണമെങ്കിൽ കൈ പൊട്ടി ചോട്ടിൽ വീഴാം, അയാൾ നാക്ക് നീട്ടിയിട്ട് ആ തേന് കുടിക്കുകയാണ് എന്നാണ്. അപ്പോഴും ജീവിതാശാ ബലി രസി എന്നാണ്. ഇവിടെ മരണം, അവിടെ മരണം, എല്ലായിടത്തും മരണം, സർവതോ മൃത്യു. അപ്പോഴും ഈ തേന് നക്കി കുടിക്കാനാണ് അയാൾക്ക് ഉത്സാഹം. ഇനി ഇങ്ങനൊരു ഒരു ഇതാണ് ബുദ്ധൻ ഒരു ഉദാഹരണം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചൊന്നും ബുദ്ധൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇയാൾ നോക്കിയത്ര, തേനൊക്കെ കഴിഞ്ഞപ്പോഴാണ് പേടി തുടങ്ങിയത്, ഈ വള്ളി ഇപ്പൊ വീഴുന്ന വെച്ചപ്പോ. അപ്പൊ അയാൾ ഉടനെ ഭഗവാനുണ്ട്, ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ. അപ്പൊ പ്രാർത്ഥിക്കുക എന്താന്ന് വെച്ചാല് എല്ലാരോടും പ്രാർത്ഥിച്ചു നോക്കുകയാണ്. യുക്തിവാദി കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? യുക്തിവാദത്തിന് ഡയറക്റ്റ് ആയിട്ട് വരുന്നത് അവർ ഏതിനെയൊക്കെ അന്ധവിശ്വാസം എന്ന് വിളിച്ചിരുന്നു അത് മുഴുവൻ അവർക്ക് വരും. അപ്പോ യുക്തിവാദത്തിന് ഡയറക്റ്റ് ആയിട്ട് പലപ്പോഴും വേദാന്തത്തിലേക്കൊന്നുമല്ല വരിക. അയാൾ കുറെ നേരം വടക്കനാഥനെ വിളിച്ചു നോക്കി, പിന്നെ ഗുരുവായൂരപ്പനെ വിളിച്ചു നോക്കി, തിരുവമ്പാടി കൃഷ്ണനെ വിളിച്ചു നോക്കി, എല്ലാ ദേവതകളും ഏതെങ്കിലും ഒരാൾ പ്രത്യക്ഷ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഭഗവാനെ, ഞാൻ രക്ഷപ്പെട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം സകല വഴിപാടുകളും തീർന്നു. അപ്പൊ ഇയാൾക്ക് ഒരു അശരീരി കെട്ടു, അത്ര ഞാൻ തന്നെ രക്ഷിക്കാം, ഒരു കണ്ടീഷൻ, നിന്നെ രക്ഷിക്കാം ഞാൻ, നീ പുറത്തു വന്നാ വാക്കൊക്കെ പാലിക്കുമല്ലോ, വാക്കൊക്കെ ഞാൻ തീർച്ചയായിട്ടും പാലിക്കാന്ന്, എന്നാ ഞാൻ രക്ഷിക്കാന്ന്, ഞാൻ പിടി അങ്ങോട്ട് വിട്ടോളൂ, ഞാൻ പിടിച്ചോളാം എന്നാണ്. അത് കയ്യിലിരിക്കട്ടെ, കാര്യം വേല കയ്യിലിരിക്കട്ടെ. ഇപ്പൊ ഈ പിടിയിലെ ഇപ്പൊ വിട്ടാ അങ്ങ് രക്ഷിക്കുന്നുണ്ടോ ഉറപ്പെന്നാണ്. ഈ ഓട്ടവള്ളിയിലാണോ നമുക്ക് ഇനിയും വിശ്വാസേ? അത് വിട്ടാ ഭഗവാൻ രക്ഷിക്കുന്നുണ്ടോ ഉറപ്പ്? ഈ ഓട്ടവള്ളി എന്താ നമ്മളുടെ ലോകത്തിലിരിക്കുന്ന ഈ സാധനങ്ങള്? ബാങ്ക് ബാലൻസ് ഉണ്ട്, ജോലി ഉണ്ട്, പെൻഷൻ ഉണ്ട്, അതുണ്ട്, കുട്ടികൾ നോക്കും, വീടുണ്ട്, കുടുംബമുണ്ട്, ഇതിലൊക്കെയാണ് നമുക്ക് വിശ്വാസം. ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ വിട്ടിട്ട് പോയാ ഭഗവാൻ രക്ഷിക്കുന്നൊന്നും ഉറപ്പില്ല. ഇതൊക്കെ ഒരുമാതിരി ആക്കി വെച്ചിട്ട് ഈശ്വര വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര വിചാരം ശരിക്കും ചെയ്യേണ്ടത് ആ അൺസെർട്ടനിറ്റി വരുമ്പോഴാണ്. നമ്മൾ ഭഗവാന്റെ നേരെ മനസ്സും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതിനാണ് സർവസ്വം വിട്ടിട്ട് പോണത് പലരെ. തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. ഭഗവാൻ അയാളുടെ ഭവഭാരം സംസാരം മുഴുവൻ ഭഗവാൻ വഹിച്ചോളും എന്നാണ്. ഭഗവത് സ്മൃതിയിൽ അനന്യമായിട്ട് ആര് മുഴുകിയിരിക്കുന്നു അയാൾ അയാളുടെ കാര്യത്തിനെ കുറിച്ച് അയാൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അയാളെ കുറിച്ച് ചിന്തിക്കാൻ സർവേശ്വരനുണ്ട് എന്നാണ് അടുത്ത ശ്ലോകത്തില്. ഇനിയിപ്പോ ഭഗവാനെ ധ്യാനിക്കാനായിട്ട് എവിടെ പോയിട്ടായിരിക്കാം? ഗുഹയിൽ പോയിരിക്കണോ? ആശ്രമത്തിൽ പോയിരിക്കണോ? എങ്ങനെ തപസ് ചെയ്യണോ? അഗ്നിയുടെ നടുവിൽ തപസ് ചെയ്യണോ? സമുദ്രത്തിനുള്ളിൽ പോയിരുന്ന് തപസ് ചെയ്യണോ? പലവിധ തപശ്ചര്യകളൊക്കെ ഉണ്ട്, ഇതെങ്ങനെ വലുത് അങ്ങനെ വലുതൊക്കെ ചെയ്യണോ എന്നാണ് സംശയം. ഇതൊന്നും വേണ്ട എന്നാണ്. ഗുഹായാം ഗേഹേവ പുനരപി വനേവാദ്രിശിഖരേ ജലേവാ വന്നോ വാ വസതു വസതേ കിം വദഫലം സദൈവ യസ്യാന്തഃകരണമപി ശംഭോ തവ പദേ സ്ഥിതശ്ചേദ് യോഗോസൗ സജ പരമയോഗി സജ സുഖി. യോഗി ആരാണ്? യോഗം എന്താണ്? യോഗം യോഗം നമ്മൾ കേട്ടുന്ന യോഗം എന്താണ്? യോഗാവസ്ഥ എന്താണ്? ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ പോയി ഇരുന്നാൽ അവൻ യോഗിയാവുമോ? ഏതെങ്കിലും ആശ്രമത്തിൽ പോയിരുന്നാൽ യോഗിയാവുമോ? സമുദ്രത്തിന്റെ അടിയിൽ വെള്ളത്തിന്റെ അടിയിൽ പ്രാണനെയൊക്കെ നിരോധം ചെയ്തിട്ട് വളരെ കാലം വെള്ളത്തിന്റെ അടിയിലൊക്കെ ഇരിക്കാൻ ചിലർക്കൊക്കെ കഴിയും, അങ്ങനെ ഇരുന്നാൽ യോഗിയാവോ? ഇല്ല, അഗ്നിയുടെ നടുവിൽ ഇരുന്നാൽ യോഗിയാവോ? ഇതൊന്നും വേണ്ട എന്നാണ്. ഗുഹായാം ഗേഹേവ പുനരപി വനേവ അദ്രിശിഖരേ ജലേവ വന്നൌ വാ വസതു വസതേ കിം വദഫലം. അയാളുടെ വസതിക്കൊന്നും ഫലമില്ല, അയാൾ ഏത് വസതിയിൽ ഇരുന്നാലും ശരി. സദാഏവ യസ്യ അന്തഃകരണമപി ശംഭോ തവ പദേ സ്ഥിതശ്ചേത്. ഏതൊരുത്തന്റെ അന്തഃകരണമാണോ ഹേ പരമേശ്വര അങ്ങയുടെ പാദത്തിലേ ഇരിക്കുന്നത്, യോഗോസൗ, അതാണ് യോഗം. ഭഗവത് പാദപത്മത്തില് മനസ്സ് രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനു പേരാണ് യോഗം, അതാണ് യോഗം. അങ്ങനെ ആരുടെ മനസ്സ് രമിച്ചുകൊണ്ടിരിക്കുന്നു അവനാണ് യോഗി. സ യോഗി സ ച സുഖി, അവനാണ് സുഖി, അവനാണ് സുഖമായിട്ടിരിക്കുന്നവൻ, അവനാണ് യോഗി, അവനാണ് കൃതകൃത്യൻ, അവൻ പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. സ ച യോഗി സ ച പരമസുഖി. അല്ലാതെ ഗുഹയിലോ കാട്ടിലോ പോയി ഇരുന്നത് കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല. നമുക്ക് വീട്ടിലിരുന്ന് ഭഗവാനെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാട്ടിൽ പോയാലും ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല. കാരണം ഇതേ മനസ്സുകൊണ്ട് തന്നെയാണ് നമ്മൾ കാട്ടിലേക്കും പോണത്. മനസ്സൊന്നും വ്യത്യാസം വരില്ലല്ലോ. എവിടെ പോയാലും ഇതേ മനസ്സ് തന്നെയാണ്. ഇത് വിട്ടിട്ട് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും തോന്നുന്നത് തനി അബദ്ധമാണ്. എവിടെ പോയാലും നമ്മുടെ മനസ്സൊന്നും മാറണില്ല. മനസ്സ് അതേ മനസ്സ് തന്നെയാണ്. അതിൽ അതേ വാസനകളുണ്ട്, അതേ ആഗ്രഹങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, ആശകളുണ്ട്, എല്ലാം ഉണ്ട്. അതിനൊന്നും കുറവ് വരണില്ലല്ലോ. അപ്പൊ മനസ്സിനെ മാറ്റാതെ മനസ്സിന് അന്തരംഗത്തിൽ ഒരു ചേഞ്ച് വരുന്നതാണ് യോഗം. അല്ലാതെ ബാഹ്യമായിട്ട് വീട് മാറ്റിയത് കൊണ്ടോ സമുദ്രത്തിനടിയില് സൗകര്യ മഹർഷി തപസ് ചെയ്ത മാതിരി അദ്ദേഹം കാളിന്ദിയുടെ ഉള്ളില് ശ്വാസം അടക്കി പിടിച്ച് ശ്വാസ നിരോധം ചെയ്ത് കാളിന്ദിയുടെ ഉള്ളില് തപസ് ചെയ്തു. എന്തിനാ നദിയുടെ ഉള്ളില് പോയി കണ്ണുമൂടി തപസ് ചെയ്ത് ശ്വാസം അടയ്ക്കുന്നതെന്ന് വെച്ചാല് അയ്യോ പുറത്ത് വലിയ ടെംപ്റ്റേഷൻ ആണ്, എല്ലായിടത്തും ടെംപ്റ്റേഷൻ ഉണ്ട്, എല്ലായിടത്തും നമ്മള് വീഴാനുള്ള നമ്മളെ പതിപ്പിക്കാനുള്ള സാധനങ്ങൾ വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതിനെ ഭയന്നിട്ട് അദ്ദേഹം കാളിന്തിയുടെ ഉള്ളിൽ പോയി തപസ് ചെയ്തു. ഈ വിഷയമൊന്നും പുറത്തില്ല, നമ്മളുടെ ഉള്ളിലായിരിക്കുന്നതേ. നമ്മളുടെ ഉള്ളിൽ ആ വാസന ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയിരുന്നാലും നമുക്ക് വിഷയം ഉണ്ടാക്കാം. അദ്ദേഹം കാളിന്തിയുടെ ഉള്ളിൽ തപസ് ചെയ്തു, അവിടെ രണ്ട് മീനുകളെ കണ്ടിട്ട് അദ്ദേഹത്തിന് വീണ്ടും വിഷയാശ പൊങ്ങി വന്നു. അത്ര തന്നെ രണ്ട് ഭാഗവതത്തിലെ രണ്ട് ഉദാഹരണം. ഒന്ന് ജടഭരതൻ ചക്രവർത്തിയായിട്ടിരുന്ന ആള് കൊട്ടാരം അതൊക്കെ വിട്ട് അദ്ദേഹം കാട്ടിൽ പോയിട്ട് കഠിനമായിട്ട് തപസ് ചെയ്തു. ആ തപസ് ചെയ്യുന്നതിൽ ഒരു ഭ്രംശം വന്നിട്ട് ഒരു മാനിന് ആസക്തി വന്ന് ആ മാനിനെ കുറിച്ച് ചിന്തിച്ച് വീണ്ടും രണ്ട് ജന്മം ജനിക്കേണ്ടി വന്നു. വേറെ ഒന്ന് പ്രഹ്ലാദൻ എല്ലാവിധ വിരോധം ഉണ്ടായിരുന്നിട്ട് സർക്കംസ്റ്റൻസസ് ഒക്കെ അയാൾക്കെതിരാണ്. ഒരച്ഛൻ നീ ഭഗവാനെ ചിന്തിക്കാതെ ചിന്തിക്കാതെ എന്ന് പറയുന്ന ഒരച്ഛൻ, ചിന്തിച്ചാൽ നിന്നെ തീയിലിടും, സമുദ്രത്തിൽ തള്ളും, മലയുടെ മുകളിൽ ഉരുട്ടിയിടും എന്ന് പറയുന്ന ഒരച്ഛൻ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിന്റെ ഇടയിൽ ഇരുന്ന് ആ ജന്മത്തിൽ തന്നെ അവൻ ഭഗവാനെ പ്രാപിച്ച് പരമഭാഗവതോത്തമനായിട്ട് തീർന്നു. ഈ രണ്ട് ഉദാഹരണം എടുത്തു നോക്കുകയാണ്. ഒരാളെ ചക്രവർത്തിയായിട്ടിരുന്ന് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാം ഒരുക്കായിരുന്നു. അയാൾ അന്തരംഗത്തിലാണ് ആ ഭാവം കൊണ്ടുവരേണ്ടത്, ഭക്തിയും ഭഗവത് ധ്യാനവും. അയാള് ഇതിനൊക്കെ ഭയന്ന് ഏകാന്തത്തിന് വേണ്ടി പോയി. ആ ഏകാന്തത്തിന് പോയപ്പോ ആരുടെ അടുത്തും ആസക്തി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കാട്ടിൽ പോണത്. അവിടെ പോയപ്പോ ഒന്നും ആസക്തി ഇല്ല, കൊട്ടാരം റാണിയും ഭരണമൊന്നും ഇല്ലെങ്കിൽ ഒരു മാനിൽ ആസക്തി വന്നു പോയി. അപ്പോ മനസ്സിലാണ് രാഗദ്വേഷങ്ങൾ ഇരിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഒരാൾക്ക് ഉള്ളിൽ രാഗദ്വേഷം ഇല്ലെങ്കിൽ അയാൾ ഏത് വിഷയങ്ങളുടെ നടുവിൽ വ്യവഹരിച്ചാലും പ്രസന്നമായിട്ടിരിക്കും ചിത്തം എന്നാണ്. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈ ശരന്ന് ആത്മപശ്യേർ വിധേയാത്മ പ്രസാദം അധികച്ഛതി എന്നാണ്. രാഗദ്വേഷ വിയുക്തമാണെങ്കിൽ ഉള്ളിൽ അറ്റാച്ച്മെന്റും അവേർഷനും ഇല്ലെങ്കിൽ, ആസക്തി ഇല്ലെങ്കിൽ, ദ്വേഷവും ഇല്ലെങ്കിൽ അയാളുടെ മനസ്സ് പ്രസന്നമായിട്ടിരിക്കും എന്നാണ്. അയാളെ ഒന്നും ബാധിക്കില്ല, അയാൾ എവിടെ എങ്ങനെ ഇരുന്നാലും വേണ്ടില്ല എന്നാണ്. അപ്പൊ വീടോ അതോ ഒന്നും ചേഞ്ച് ചെയ്തതുകൊണ്ടൊന്നും വലിയ വ്യത്യാസം വരാൻ പോണില്ല. അതൊക്കെ എന്തിനാ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോ ആന്തരികമായ ഒരു ചോദന കൊണ്ട് ഒരാൾ മാറും, അത് പ്രാരബ്ധവശാൽ മാറും. പക്ഷെ പുറമേക്ക് മാറിയത് കൊണ്ട് ആന്തരികമായിട്ട് മാറില്ല. ആന്തരികമായിട്ട് മാറിയിട്ട് വേണമെങ്കിൽ പുറമേക്ക് ചിലപ്പോൾ ആശ്രമങ്ങൾ മാറും, ഗൃഹസ്ഥൻ സന്യാസിയായി എന്ന് വരും, അങ്ങനെ ആശ്രമത്തിന് ആശ്രമത്തിലേക്ക് പോയി എന്ന് വരും. അതൊക്കെ ആന്തരികമായിട്ടുള്ള മാറ്റമാണ് മുഖ്യമായിട്ട്. അതല്ലാതെ പുറമേക്ക് മാറ്റിയത് കൊണ്ട് ഒരാൾ ഭഗവത് ഭക്തനോ ഭഗവാനെ പ്രാപിക്കാനോ ഒന്നും പോണില്ല. ഭഗവത് പ്രാപ്തി അന്തരംഗത്തിൽ ഉണ്ടാവണം. ഗുഹയിൽ പോയിരുന്നു എത്രയോ പേര് കണ്ടിട്ടുണ്ട്, ഗുഹകളിൽ പോയിട്ട് എത്രയോ കാലാകാലം ഇരിക്കും, കുറെ കാലം കഴിഞ്ഞാൽ പോയ വഴിയേ തിരിച്ചു വരും, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഗുഹയ്ക്ക് ഒരാളെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. സിംഹവും പുലിയും ഒക്കെ ഗുഹയിലായിരിക്കുന്നത്, അവരൊക്കെ ഭഗവത് ഭക്തന്മാരാവുണ്ടോ? മീര ഒരു പാട്ടില് മീര പറയുന്നുണ്ട്, വെള്ളം മാത്രം കുടിച്ചിട്ട് ഭഗവാനെ അറിയാൻ കഴിയുമെങ്കിൽ ഞാൻ ആ നദിയിലിരിക്കുന്ന മീനുകളെയൊക്കെ നമസ്കരിക്കാമെന്നാണ്. ആ മീനുകളൊക്കെ ഭഗവാനെ എന്നോ പ്രാപിച്ചിട്ടുണ്ടാവും. പാല് കുടിക്കുന്നത് കൊണ്ട് ഹരിയെ കിട്ടുമെങ്കിൽ പശുക്കുട്ടികളൊക്കെ എന്നോ ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ടാവും, അവരൊക്കെ ഭഗവത് ഭക്തന്മാരായിട്ടുണ്ടാവും. പഴം മാത്രം കഴിക്കുന്നതുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ കുരങ്ങുകളൊക്കെ എന്നോ ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ടാവും. എങ്ങനെയാ കിട്ടുക? പ്രേമം കൊണ്ട് മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ എന്നാണ്. ആ പ്രേമം ഉള്ളിൽ വരലാണ് മുഖ്യം, അല്ലാതെ പുറമേക്കുള്ളത് മാറ്റുന്നതല്ല. ഗുഹായാം ഗേഹേവ പുനരപി വനേവ അദൃശികരേ, ഗൃഹത്തിലോ ഗുഹയിലോ കാട്ടിലോ ഇരിക്കാൻ പാടില്ല എന്നല്ല അതുകൊണ്ട് പറയണത്, തെറ്റിദ്ധരിക്കരുത്. ഇരിക്കാൻ പാടില്ല എന്നല്ല, ഇരിക്കുന്നതല്ല മുഖ്യം. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭഗവത് വിചാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇപ്പൊ ഗൃഹത്തിലിരുന്ന് ഭഗവത് വിചാരം ചെയ്യാൻ പറ്റില്ല, ഏകാന്തത്തിൽ ഒരു വനത്തിലോ ഗുഹയിലോ പോയി ഇരിക്കുന്നത് കൊണ്ട് ശാന്തമായിട്ട് ഭഗവത് ഭജനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഹം ഉപേക്ഷിച്ചിട്ട് കാട്ടിലോ ഗുഹയിലോ എവിടെയെങ്കിലും ആശ്രമത്തിലോ പോയിരുന്ന് ഭഗവത് ഭജനം ചെയ്യുക, അതാണ് ശ്രേഷ്ഠം. ഭഗവത് ഭജനമാണ് മുഖ്യം എന്നാണ്. അല്ലാണ്ട് ഇപ്പൊ വീട്ടിലിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ചെയ്യൂ. ഭഗവത് ഭജനമാണ് മുഖ്യം, അല്ലാതെ എവിടെ പോകണു എങ്ങനെ ഇരിക്കണോ എന്നുള്ളതല്ല എന്നാണ്. ഗുഹായാം ഗേഹേവ പുനരപി വനേവ അദ്രിശിഖരേ, ചിലർ മലയുടെ മുകളിലൊക്കെ പോയിരിക്കും. ജലേവ വന്നൗവ വസതു വസതേ ഹേ കിം വദ ഫലം, വസതിക്ക് എന്തു ഫലം? സദൈവ യസ്യ അന്തഃകരണമപി ശംഭോ തവ പദേ സ്ഥിതശ്ചേത്, ഏതൊരുത്തന്റെ അന്തഃകരണമാണോ ഹേ ഭഗവാൻ, ഹേ ശംഭോ അങ്ങയുടെ പാദപത്മത്തിൽ ഇരിക്കുന്നത്, യോഗോസൗ അതാണ് യോഗം, അങ്ങനെ ഇരിക്കുന്നവനാണ് യോഗി, അവനാണ് സുഖി എന്നാണ്. അപ്പോ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും ഭഗവത് ഭക്തനായിട്ടിരിക്കാം, ഏതവസ്ഥയിലിരുന്നാലും ഭഗവത് ഭക്തനായിട്ടിരിക്കാം. എന്നിട്ട് അടുത്ത ശ്ലോകത്തില് ഒരു പ്രാർത്ഥനയാണ് ഭഗവാനോട്. ഏ ഭഗവാൻ, നമ്മളൊക്കെ പറയേണ്ട സംസാരം സംസാരം സംസാര ദുഃഖം നോക്കെ, എന്തായി സംസാരം? സമ്യക്ക് സരതീതി സംസാരഹ എന്നാണ്. നന്നായിട്ട് ഇങ്ങനെ ഒഴുകുന്നു, സരണമാണ്, ഒഴുക്കാണ്. വീണ്ടും ജനനം, വീണ്ടും മരണം, പുനരപി ജനനം, പുനരപി മരണം. ഇനിയും ജനിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? അഗെയിൻ ദ സെയിം റൂട്ടീൻ. ഇനി ജനിച്ചിട്ട് എന്താ ചെയ്യാൻ പോണത്? ജനിക്കും, ഇതേമാതിരി നഴ്സറി സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തും, കോൺവെന്റ് സ്കൂളിൽ പഠിക്കും, കമ്പ്യൂട്ടർ പഠിക്കും, വീണ്ടും ഏതെങ്കിലും ജോലിക്ക് അന്വേഷിച്ച് നടക്കും, കല്യാണം കഴിക്കും, കുട്ടികളാകും, മരിച്ചു പോകും. இதே இதல்லாத ஒரு சேஞ்சும் வரா போனில்லையா ஜீவிதத்துல. இனி ஜனிச்சாலும் இது தனியான செய்ய போனது. இத அசாரமாயிட்டு இருக்கணும் என்ன. இதுல சாரம் உண்டு. ஈ சம்சாரம் உள்ள பதத்தினே வேறொரு விதத்தில் விற்பத்தி எடுத்து நோக்க. சம்சாரம் சமயக் சரதி இது சம்சாரஹா. வேறொரு விற்பத்தி எடுத்தால சமயக் சாரஹா எஸ்மின், ஏதுல நல்ல சாரம் உண்டோ அது சம்சாரம் எடுத்தால. சில வைஷ்ணவ ஆச்சாரியன்மாரொக்கே அங்கே பரையுண்ட சம்சார ஏஷ பகவன் அபவர்க ஏவனு. ஒரு ஒரு பகவா ஒரு பக்தன் பரணும், ஹே பகவான் எல்லாரையும் சம்சார துக்கம் சம்சார துக்கம் பரணும், எனிக்கு ஈ சம்சாரம் ஆளுக விளிக்கணுண்டோ அது எனிக்கு மோட்ச பதவி தண்ணியான. காரணம் எந்த அதி சாரம் கிட்டி, அது உள்ளில் எந்த சாரமானோ கிட்டுண்டதோ அது எனிக்கு கிட்டி இருக்கணும். எந்த சாரம் ஜீவிதத்தின் லட்சியம் பகவத் பக்தியான பகவத் பிராப்தியான பகவத் பஜனமான அறிஞ ஆள்க்கு ஈ சம்சாரம் சமயக்கு சாரம் உள்ளதாய்ட்டு தீரும். அதுல சாரம் உண்ட இல்லங்கில அசாரமாய்ட்டு தீரும். அப்ப அசாரமாய்ட்டு எந்தோ வர்த்தமாய்ட்டு குறைய அரியும் வெஜிடபிள்ஸும் ஒக்க காலி ஆக்கிட்டு இவ்வளோ மடிச்சும் போகும். நம்மள ஜென்மத்தின் ஒரு பிரயோஜனம் இல்லாது இவட வந்த குறச்சு பகலம் ஒக்க உண்டாக்கி நம்மளை கொண்டாவது உபதிரவம் லோகத்தின் செய்துட்டு மரிச்சு போகும். எந்த பிரயோஜன ஜீவிதத்தின் அவசானம் நோக்கும்போது ஒன்றும் காணானில்ல. எந்தோ ஜீவிக்கணும் பலரோடும் சோதிச்சா அதான உத்தரம். எங்கே இருக்கணும்? எந்தோ போகணும் சுகமாயிட்டு இருக்க. எந்த சுகம் இங்கே போகணும் தான். எந்த செய்யணும்? ராவில எண்ணிட்டு கழிஞ்சா ராவில எப்போ எண்ணிக்கும், எண்ணிட்டு காப்பி குடிக்கும், பேப்பர் வாங்கிக்கும், இங்கே இருக்கும், டிவி நோக்கும், இத்திரி அவிட போகும், ஆரெடுத்தெங்கிலும் இன்னும் ரெண்டு மூணு வர்த்தமானம் பரையும், இன்னத்தை நியூஸ் எந்தாணும் கேட்கும், டிவி நியூஸ் கேட்கும், இத்திரி நடத்தா போகும், குடும்பத்தில் எந்தெங்கிலும் பிரச்சனங்கள் உண்டெங்கி அதினே குறித்து சிந்திச்சு கரஞ்சோண்டிருக்கும், அவசானம் கிடந்து உறங்கவும் செய்யும். அது இதான ஒரு டே ஒரு திவசம் ராவில எண்ணிட்டு கழிஞ்சால் இங்கே போகணும். இது எப்பெங்கிலும் சிந்திக்கணுண்டோ எந்த இதுன்ற பிரயோஜனம்? இங்கே ஜீவிச்சுட்டு எந்த பிரயோஜனம் எல்லாம் சிந்திக்கணும்? ஃபுட்பாலின் உள்ளிலும் காற்றுண்டோ நம்மளுடைய உள்ளிலும் காற்றுண்டோ ரெண்டிலும் வித்தியாசம் இல்ல. அதுள்ள மட்டும் இவடையும் வாயு உண்டு, அதிலும் வாயு உண்டு, ரெண்டும் ஒரே போல. எந்த பிரயோஜனம் ஒன்னு சிந்திச்சு நோக்க. ஜனிச்சு பிரகதிக்கு எந்தெங்கிலும் உத்தேசம் இல்லாது பிரகதி ஒரு சாதனத்தை உண்டாக்கல. எந்தோ அதினே ஒரு உத்தேசம் வச்சுக்கொண்டான பிரகதி ஓரோந்தினையும் சிருஷ்டிக்கிறது. நம்ம ஓரோருத்தரையும் ஜனிச்சு வளர்ந்து வந்து ஒரு பிராயி எந்தோ கஷ்டப்பட்டு வின கிட்டு கழிஞ்சு குறை விஷமங்களும் துக்கங்களும் அனுபவிச்சு குறை பணம் சம்பாதிச்சு குறை ஊண் கழிச்சு உறங்கி இங்கே போய் ஒரு வயசாகும்போ பின் ஒன்றும் காணானில்ல. குட்டிக்காலம் முதல் ஏகேஷம் 60 வயசு வரை ചെറിയ ചെറിയ லட்சியங்களும் உண்டாகும். குட்டியாகும்போ பரீட்சையில் பாஸ் ஆகணும், ரேங்க் ஹோல்டர் ஆகணும் லட்சியம். அதுக்கு கழிஞ்சா பின் ஜோலி கிட்டணும், பின் அது கழிஞ்சா பின் கல்யாணம் கழிக்கணும், பின் அது கழிஞ்சால குட்டிகளை நோக்கணும். அது இங்கே ചെറിയ ചെറിയ லட்சியம். இதுக்கு கழிஞ்ச 60 வயசொக்கே ஆய் ரிட்டையர் ஒக்கே ஆகும்போது ஒன்றும் காணானில்ல. இனி எந்த யதார்த்த லட்சியம் எந்த ஆதமே அறியாத்தது கொண்டு ஈ லோகத்தில் இருக்கிற வஸ்துக்களை ஒக்கே லட்சியம் லட்சியம் வச்சிட்டா அவசானம் ஆகும்போது ஒரு லட்சியம் காணும். எங்கடா போன ஒரு ஒரு பிடி இல்ல. லோகத்தில் உள்ளவருக்கு ஒன்று ஆர்க்கும் நம்மள வேண்ட. அதான யாவத் வித்தோபார்ஜன சக்தா தாவன் நிஜ பரிவாரோ சக்தா பஷா ஜீவதி ஜர்ஜர தேகே வார்த்தாம் பிரிச்சதி கோபிநகேஹே பஜ கோவிந்தம் பஜ கோவிந்தம் கோவிந்தம் பஜ மூடமதே. ஆச்சாரிய சுவாமி கருணியத்தோடு கூட பரையான, நீ வயசாகும்போ அபகடம் சம்பவிக்கும், அதுகொண்டு இப்ப தான் கோவிந்தனை பஜிச்சோளும். இப்ப தான் பகவத் பஜனம் செய்தோளும் இல்லங்க. வயசாகும்போ வயசாயிட்டு ரிட்டையர் ஒக்கே ஆகி ஒரு ஜோலியும் இல்லாது ஒன்னும் இல்லாது இருக்கும்போ பணம் சம்பாதிக்கலும் வேற, ராவில எண்ணிட்டு கழிஞ்சா பாரிய பிரேக்ஃபாஸ்ட் ரெடியாக்கும், ஷூ பாலிஷ் செய்யும், எல்லாம் ரெடி ஆக்கி வைக்கும், பேக் ஒக்கே கொண்டு வந்து வைக்கும், போகும்போ ரெடி ஆயிட்டு நோக்கும். அப்ப தோணும் இங்கே உண்டோ குடும்பத்தில் எந்த ஸ்ரத்தைய ஆளுகளுக்கான இதொக்கே பணம் சம்பாதிக்கணும் வேற. அதொக்கே கழிஞ்சு ரிட்டையர் ஆகி ஒக்கே ஒழிஞ்சு கழிஞ்சுன்னு வச்சால ராவில எண்ணிட்டா பிரேக்ஃபாஸ்ட் ரெடி ஆயோன்னு ചോദിച്ചാൽ அப்ப പറയും നിക്ക് ഒരു ജോലി ഇല്ലല്ലോ, കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കട്ടെ എന്നിട്ടാവാന്ന് പറയും. വാർത്താം പൃച്ഛതി കോപിനഗേഹേ എന്നാണ്. ഇങ്ങനെ മുത്തശ്ശാ സുഖമായിട്ടിരിക്കണോന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ഇയാൾ അപ്പോഴും ആസക്തി വിടുന്നില്ല എന്നാണ്. ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ആ പ്രായത്തിലും ഇടുപ്പെന്ന് താക്കോന്ന് ചോട്ടിൽ വെക്കില്ല. അതാണ് അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചതി ആശാപിണ്ടം എന്നാണ്. എല്ലാം ഡം 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 എന്നാണ് പ്രഹാസം ഒക്കെ ചേർന്ന്. അംഗം ഗളിതം ശരീരമൊക്കെ സന്ധി ബന്ധങ്ങളൊക്കെ നട്ടുമ്പോൾട്ടൊക്കെ അഴിഞ്ഞു കഴിഞ്ഞു.